പ്രൈസ് ദ ലോർഡ്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3:1 ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ വരവിന് ഒരുക്കമായുള്ള 23 നമ്മൾ പിന്നിട്ടു. ആഗമനകാലം എന്നറിയപ്പെടുന്ന ആരാധന വർഷക്കാലത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ 23 രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയായിരുന്നു. ലോകമതങ്ങളുടെ പ്രതീക്ഷകളും ആ പ്രതീക്ഷകളെ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥനകളും പ്രവചനങ്ങളുമൊക്കെ ആദ്യമേ നമ്മൾ പഠന വിഷയമാക്കി. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അടിസ്ഥാനമായി നമ്മൾ എടുത്തത്. പല ലോകമതങ്ങളിലും വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട് എന്ന് നമ്മൾ കണ്ടു. അത് ബുദ്ധൻ്റെ പ്രവചനത്തിലാവട്ടെ, കൺഫ്യൂഷ്യസിൻ്റെ പ്രബോധനത്തിലാവട്ടെ, സൊറോവാസ്റ്ററിൻ്റെ പ്രവചനത്തിലാവട്ടെ, ഗ്രീക്കുകാരുടെ പഠനങ്ങളിലാവട്ടെ, എല്ലാം ഇപ്രകാരം ഒരു പ്രതീക്ഷ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ ആദ്യമേ കണ്ടു. എന്നാൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത്, പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ബൈബിളിൽ തന്നെയാണ്. ബൈബിളിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി 3:15 ഈ പ്രതീക്ഷകളുടെയും വാഗ്ദാനങ്ങളുടെയും തുടക്കം നമ്മൾ കണ്ടു. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ആദ്യ വാഗ്ദാനമെന്നും ആദ്യ സുവിശേഷമെന്നും പ്രവചനമെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുള്ള വാക്യമാണിത്. തിന്മയുടെ ആധിപത്യത്തിന് കീഴിലായ മനുഷ്യന് ദൈവം തന്നെ മോചനം നൽകുമെന്നും ഈ തിന്മയ്ക്ക് അറുതി വരുത്താനായിട്ട് ദൈവം തന്നെ അവനെ സഹായിക്കുമെന്നും അതിനായി സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരു വ്യക്തിയെ അവൻ ശക്തിപ്പെടുത്തുമെന്നും ഉള്ള ഒരു പ്രവചനമാണ് ആദ്യ പ്രവചനമെന്നും ആദ്യ സുവിശേഷമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന 3:15 നമ്മൾ കണ്ടു. തുടർന്ന് വന്നത് നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം ദൈവം സർവ്വചരാചരങ്ങളുമായി ചെയ്ത ഉടമ്പടിയാണ്. പ്രാപഞ്ചിക ഉടമ്പടി അഥവാ കോസ്മിക് കവനൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഉടമ്പടിയിൽ വാഗ്ദാനം ആവർത്തിക്കപ്പെട്ടു. ഒരു ഉടമ്പടിയിലൂടെ ദൈവം തന്നെ തന്നെ നിർബന്ധിതനാക്കുകയാണ്. ദൈവം വാഗ്ദാനം നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ്, ഇനി ഞാൻ നശിപ്പിക്കുകയില്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാനായി ഇനിയൊരു പ്രളയം ഞാൻ അയക്കുകയില്ല. പക്ഷേ തിന്മ തുടർന്നു. നോഹയുടെ പുത്രന്മാരിലൂടെ തിന്മ തുടർന്നു വന്നു. അവസാനം പരസ്പരം മനസ്സിലാകാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യർ അകന്നു പോകുന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം അവിടെ നിന്ന് ചിതറിപ്പോയ മനുഷ്യ സമൂഹത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടാനായി ദൈവം അബ്രാഹാം എന്നൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ആ വ്യക്തിക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ഉൾക്കൊള്ളുന്നു. രക്ഷാചരിത്രം തുടങ്ങുന്നത് അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ്. അതിനുമുമ്പുള്ള ആദ്യ ചരിത്രമെന്നാണ് വിശേഷിപ്പിക്കുക. അബ്രാഹത്തിന് ദൈവം നൽകിയ വാഗ്ദാനത്തിൽ ഉൽപ്പത്തി പുസ്തകം 12:3 പ്രകാരം പറയും, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. അബ്രാഹം തൻ്റെ മകനെ ബലികഴിക്കാൻ, ദൈവകൽപ്പനുസരിച്ച് ബലികഴിക്കാൻ സന്നദ്ധമായ ആ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഏറ്റവും വ്യക്തമായ പ്രകടനത്തിന് ശേഷം ദൈവം വീണ്ടും അരുളി ചെയ്തു, നീ എൻ്റെ കൽപ്പന ധിക്കരിക്കാതെ നീ എന്നെ അനുസരിച്ചതുകൊണ്ട് നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. ഭൂമുഖത്തെ എല്ലാ ജനതകൾക്കും അനുഗ്രഹം നൽകുക, രക്ഷ നൽകുക എന്ന ദൈവത്തിൻ്റെ പദ്ധതി അബ്രാഹം എന്ന വ്യക്തിയിലൂടെ അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും തുടർന്നു. ഇസഹാക്കിനും യാക്കോബിനും ഈ വാഗ്ദാനം തുടർന്ന് ആവർത്തിക്കപ്പെടുകയുണ്ടായി. യാക്കോബ് തൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മക്കൾ 12 വിളിച്ച് ആശീർവദിക്കുമ്പോൾ യൂദായ്ക്ക് നൽകുന്ന അനുഗ്രഹവും ആശീർവാദവും വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. യൂദായിൽ നിന്ന് ജനിക്കാൻ പോകുന്ന രാജാവിനെക്കുറിച്ച് ഈ പ്രവചനം വീണ്ടും വിജാതീയ പ്രവാചകനായ ബാലാം ആവർത്തിക്കുന്നു. സംഖ്യാപുസ്തകം 22-24 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാലാം ബാലാഖ് കഥയിൽ വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ, ചില സൂചനകൾ നൽകുന്നു വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ച്. യൂദായിൽ നിന്നൊരു നക്ഷത്രം ഉയരുമെന്നും അത് ചെങ്കോല ആകുമെന്നും, യൂദായിൽ നിന്ന് വരുന്ന ചെങ്കോലും നക്ഷത്രവും ഇസ്രായേലിന് ജനിക്കാൻ പോകുന്ന വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. അവർക്ക് ദൈവം വിടുതൽ നൽകി. അങ്ങനെ പുറപ്പാട് സംഭവത്തിന് തുടക്കം കുറിച്ചു. ഈ പുറപ്പാട് തന്നെ വരാൻ പോകുന്ന രക്ഷയുടെ ഒരു നാന്ദിയായി നമ്മൾ കാണുകയുണ്ടായി. ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നുപോയത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിത്യജീവനിലേക്ക് ദൈവിക സന്നിധിയിലേക്കുള്ള കടന്നുപോകലിൻ്റെ ഒരു പ്രതീകവും തുടക്കവുമാണ് എന്ന് നമ്മൾ കണ്ടു. ഈ യാത്രാമധ്യേ അനേകം പ്രതീകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടി വരാൻ പോകുന്ന പുതിയ ഉടമ്പടിയുടെ പ്രതീകമായിരുന്നു. ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്ന ഉടമ്പടിയുടെ പേടകം, ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. ആ ദൈവിക സാന്നിധ്യം വരാനിരുന്ന് രക്ഷകനിൽ പൂർത്തിയാവുന്നതായി നമ്മൾ കാണും. അതുപോലെ തന്നെ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട്, പെസഹ കുഞ്ഞാട്, പിന്നീട് ആത്മബലിയായി തീർന്ന യേശുവിൻ്റെ പ്രതീകമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് തന്നെ ഇസഹാക്ക് യേശുവിൻ്റെ പ്രതീകമായി പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ചുമലിൽ വിറകുമായി മല കയറിയ ഇസഹാക്ക്, ചുമലിൽ കുരിശുമായി ഗാഗുൽത്തായിലേക്ക് പോയ യേശുവിൻ്റെ ഒരു മുന്നോടിയും പ്രതീകവുമായിരുന്നു. അപ്പോൾ പുറപ്പാട് സംഭവത്തിൽ അനേകം പ്രതീകങ്ങൾ, ബലിയർപ്പണം, പൗരോഹിത്യം, ഇതെല്ലാം പ്രതീകങ്ങളായി ചിത്രീകരിക്കപ്പെടുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ രാജഭരണത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനും പ്രധാനിയായ രാജാവായ ദാവീദിന് ദൈവം നൽകിയ വാഗ്ദാനത്തിൽ രക്ഷകനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നമ്മൾ കാണുന്നു. സാമൂവേലിൻ്റെ 2:7 ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരുന്ന ഒരുവനായിരിക്കും രാജാവ്. ദാവീദിൻ രാജവംശം യേശു ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ആ രാജവംശത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു രാജാവിനെക്കുറിച്ചുള്ള സൂചനയും, നിത്യമായി നിലനിൽക്കുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത രാജവംശത്തെയും സുസ്ഥിരമാകുന്ന രാജസിംഹാസനത്തെയും കുറിച്ചുള്ള വാഗ്ദാനം വരാനിരിക്കുന്ന രക്ഷകനെ ഒരു രാജാവായി ചിത്രീകരിക്കാൻ കാരണമായി. ക്രിസ്തു അഥവാ അഭിഷിക്തൻ രാജാവായിരിക്കും ദാവീദിൻ്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും. ഈ വാഗ്ദാനം അനേകം പ്രവാചകന്മാരിലൂടെ ആവർത്തിക്കപ്പെടുകയുണ്ടായി. യേശയ്യ പ്രവാചകനിലാണ് ഏറ്റവും കൂടുതൽ മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങൾ നമ്മൾ കണ്ടത്. 7:14 കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവരെന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം കണ്ടു. 9:10 അന്ധകാരത്തിൽ വസിക്കുന്ന ജനം കണ്ട പ്രകാശത്തെക്കുറിച്ച്, 11:11 ആത്മാവിനാൽ നയിക്കപ്പെടുന്ന രാജാവിനെക്കുറിച്ച്, സമാധാനം സ്ഥാപിക്കുന്ന രാജാവിനെക്കുറിച്ച് ഒക്കെയുള്ള പ്രവചനങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ രാജാവ് ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹത്തായിരിക്കും ജനിക്കുക എന്ന് മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 5:5 നമ്മൾ കണ്ടു. ഈ രാജാവ് സമാധാനപ്രിയനായിരിക്കും, സമാധാനം കൊണ്ടുവരിക, അവൻ കഴുതപ്പുറത്ത് വിനയാന്തിതനായി ജെറൂസലത്തേക്ക് വരും എന്ന് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പ്രവചനവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ മിശിഹ രാജാവിനെ സംബന്ധിച്ച പ്രവചനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ട്. അതേസമയം ഈ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് മറ്റൊരു ചിത്രം ബൈബിൾ വരച്ചു കാട്ടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മോശയെപ്പോലൊരു പ്രവാചകൻ. നിയമാവർത്തന പുസ്തകം 15:15-18 വാക്യങ്ങളിൽ വരാൻ പോകുന്ന രക്ഷകൻ മോശയെപ്പോലൊരു പ്രവാചകനായിരിക്കും എന്ന് നമ്മൾ കണ്ടു. അതേസമയം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 61:1-2 ഈ പ്രവാചകൻ വിമോചകനായിരിക്കും എന്ന വാഗ്ദാനവും നമ്മൾ കാണുന്നുണ്ട്. അടിമകൾക്ക് ബന്ധിതർക്ക് മോചനം നൽകുക, ദരിദ്രരെ സുവിശേഷം അറിയിക്കുക, അതിനുവേണ്ടി ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുക, ഇങ്ങനെ ആത്മാവിനാൽ അഭിഷിക്തനായി വിമോചനം പ്രഘോഷിക്കുന്ന, ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുന്ന മോശയെപ്പോലെ ഒരു പ്രവാചകനായിരിക്കും വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് രക്ഷകനെ സംബന്ധിച്ച വാഗ്ദാനങ്ങളുടെ മറ്റൊരു കൈവഴി. ഇതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ മറ്റൊരു പ്രതീക്ഷ, അതിന് തുടക്കം കുറിച്ചതും യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ്. യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്ന, പ്രത്യേകിച്ചും 40 മുതൽ 55 അധ്യായങ്ങളിൽ കാണുന്ന 4 നമ്മൾ പഠന വിഷയമാക്കുകയുണ്ടായി. ദാസഗീതികളെന്ന് പറയും. ആ ദാസഗീതികളിൽ ഒരു അവ്യക്തമായ ചിത്രം സാവകാശം വ്യക്തത തേടുന്നതായിട്ട് കാണും. യബദ്യാഹുവേ അഥവാ കർത്താവിന് ദാസനെന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ആരാണ് ഈ വ്യക്തി എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടുക എളുപ്പമല്ലെങ്കിലും യേശുവിൽ പൂർത്തിയായ പ്രവചനമാണ് എന്ന് അത് ബൈബിൾ പഠിപ്പിക്കുന്നു. സഭ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ദാസൻ വചനം വഴി വിമോചനം നൽകുന്നവനാണ്, വചനം വഴി നീതി സ്ഥാപിക്കുന്നവനാണ്. അവൻ ശാന്തനായിരിക്കും, അവൻ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കും, അവൻ ജനതകൾക്ക് പ്രകാശമായിരിക്കും. പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങൾ സഹനത്തിലേക്കും ക്ലേശങ്ങളിലേക്കും പീഡനങ്ങളിലേക്കുമൊക്കെ ആയിരിക്കും അവനെ നയിക്കുക. അവസാനം തൻ്റെ സഹനത്തിലൂടെ, തൻ്റെ മുറിവുകളിലൂടെ അനേകർക്ക് രക്ഷ നൽകുന്നവനായിരിക്കും ഈ ദാസൻ എന്നും പഠിപ്പിച്ചു. സഹനദാസൻ്റെ ചിത്രത്തിലൂടെ, സഹനദാസൻ്റെ ചിത്രം നമ്മളെ കൊണ്ടുചെന്നിരിക്കുന്നത് മറ്റൊരു ചിത്രത്തിലേക്കാണ്, യുഗങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മനുഷ്യപുത്രനെക്കുറിച്ച്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മനുഷ്യപുത്ര ദർശനവും നമ്മൾ പഠന വിഷയമാക്കി. മനുഷ്യപുത്രൻ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ്, അതോടൊപ്പം വരാനിരിക്കുന്ന രക്ഷകൻ്റെ പ്രതീകവുമാണ്. ഈ മനുഷ്യപുത്രനെന്ന പ്രതീകമാണ് യേശു തന്നെ തന്നെ വിശദീകരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും ഏറ്റെടുക്കുകയും മനുഷ്യർക്ക് സേവനമനുഷ്ഠിക്കുകയും പീഡനങ്ങളിലൂടെ മരണത്തിലൂടെ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യപുത്രൻ. ആ മനുഷ്യപുത്രൻ വീണ്ടും വരും. ഇപ്പോൾ ക്രിസ്മസും രണ്ടാം വരവും ഈ വരവിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പൊതുവിൽ പറഞ്ഞാൽ രക്ഷകനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളായി കണ്ടത്. ഇവയെല്ലാം ബൈബിളിൽ യേശുവിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതായി പുതിയ നിയമം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തെ വിശദീകരിക്കാനായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിലേക്കും ചരിത്ര ഗ്രന്ഥങ്ങളിലേക്കും സങ്കീർത്തനങ്ങളിലേക്കുമൊക്കെ കടന്നുപോയ യേശു ശിഷ്യന്മാർ അവിടെ കണ്ട പ്രവചനങ്ങളൊക്കെ യേശുവിൽ പൂർത്തിയായതായി ചിത്രീകരിക്കുന്നുണ്ട്. ഇനി അവസാനമായി നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ ഒരു ദൂതനെ അയക്കും എന്ന പ്രവചനമാണ്. മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് ഇത് വ്യക്തമായി കാണുന്നത്. നമ്മൾ വായിച്ച ഭാഗം ഇതായിരുന്നു. മലാഖി 3-ാം അധ്യായം. പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനായിട്ടാണ് മലാഖി അറിയപ്പെടുന്നത്. BC 5-ാം നൂറ്റാണ്ടിൽ രംഗപ്രവേശം ചെയ്ത വ്യക്തിയാണ്. ബൈബിളിലെ അവസാനത്തെ പ്രവാചകനായിട്ട് മലാഖി പ്രത്യക്ഷപ്പെടുന്നു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത്. ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. ഇവിടെ അല്പം ഒരു അവ്യക്തത അഥവാ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ട് തോന്നും. ആരാണ് വരുന്നത്? ദൈവമാണോ അതോ ദൈവം അയക്കുന്ന ഒരു വ്യക്തിയാണോ? ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ കാണുക. ദൈവം തന്നെ കടന്നു വരുന്നുവെന്ന് ചില ഭാഗത്ത് പറയുന്നു, അല്ല ദൈവം രക്ഷകനെ മിശിഹായെ അയക്കും എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. ദൈവത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ രക്ഷകനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളിൽ രണ്ടു തരത്തിലുള്ള വ്യത്യസ്ത പ്രതീക്ഷകൾ ഈ ബൈബിൾ ഭാഗങ്ങളിൽ കാണും. സങ്കീർത്തനങ്ങളിലുമുണ്ട്. ദൈവം തന്നെയാണ് രക്ഷിക്കാൻ വരുന്നത്, വിധിക്കാൻ വരുന്നത് എന്ന് കാണും. പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങൾ 96 മുതൽ 99 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ്. 1-2 ഉദാഹരണങ്ങൾ. 96-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. എന്താണ് കാരണം? 13-ാമത്തെ വാക്യം. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ദൈവം വരുന്നു, വിധിക്കാൻ വരുന്നു. അപ്പോൾ വിധിക്കാൻ വരുന്ന ദൈവത്തിൻ്റെ വരവ് എന്തുകൊണ്ടാണ് സന്തോഷപ്രദമാവുക? ദൈവം വിധിക്കുന്നത് നീതി സ്ഥാപിക്കാൻ വേണ്ടിയാണ്. നീതി നിഷേധിക്കപ്പെട്ടവർക്കെല്ലാം നീതി കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വിധി. വിധിയെ ഭയക്കുന്നത് തിന്മ ചെയ്യുന്നവരാണ്. തിന്മയിൽ തുടരുന്നവർക്ക് നീതിപൂർവകമായ വിധിയെ ഭയപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ ദൈവം വരുന്നു എന്ന് കേൾക്കുന്നത് ഭൂമിക്ക് മുഴുവനും സന്തോഷപ്രദമാണ്. എല്ലാവർക്കും, അടിച്ചമർത്തപ്പെട്ടവർക്കും സകലർക്കും, മർദ്ദിതരായവർക്ക്, എല്ലാവിധ ചൂഷണത്തിനും ഇരയായിത്തീർന്നവർക്ക്, അക്രമത്തിനിരയായിത്തീർന്നവർക്ക് എല്ലാം വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ് ദൈവത്തിൻ്റെ വരവ്. അപ്പോൾ ദൈവം വരും, ദൈവം വരുന്നു, ഇതാ വരുന്നു സങ്കീർത്തനം വീണ്ടും വീണ്ടും ആവർത്തിക്കും. 97-ാം സങ്കീർത്തനം. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദൈവസമൂഹങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കട്ടെ. 98-ാം സങ്കീർത്തനം. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. 98-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. ഇങ്ങനെ വരുന്ന ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത്. ആ ഒരു വരവിനെക്കുറിച്ചാണ് മലാഖി പ്രവാചകനും പറയുന്നത്. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. ദൈവത്തിൻ്റെ ആലയം ജെറൂസലം ദേവാലയത്തെക്കുറിച്ചുള്ള സൂചനയാവാം, അതല്ലെങ്കിൽ തൻ്റെ ആലയമായ ഈ ഭൂമിയിലേക്കായിരിക്കാം. ദൈവം വരുന്നു എന്ന സൂചന. അപ്പോൾ ദൈവം വരുന്നത് വിധിക്കാനാണ്. അപ്പോൾ വിധിക്കാൻ വരുന്ന ദൈവത്തിൻ്റെ വിധി ശിക്ഷാവിധിയുമാകാം. അതാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ തൻ്റെ ദൂതനെ തനിക്ക് മുമ്പേ അയക്കും എന്ന് പറയുന്നത്. 4-ാമത്തെ അധ്യായം. മലാഖി പ്രവാചകൻ്റെ പുസ്തകം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അനീതി അവസാനിപ്പിക്കുന്ന, ദുഷ്ടരെ ശിക്ഷിക്കുന്ന ദൈവം കടന്നു വരുമ്പോൾ നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യദായകമായ ദൈവിക സാന്നിധ്യം. ഇനി ഈ ദൈവം വരുമ്പോൾ ശിക്ഷ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തു സംഭവിക്കണം? 5-6 വാക്യങ്ങൾ, 4:5-6. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അവൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്, ഹൃദയ ഐക്യമുണ്ടാകണം. അതേറ്റവും ആവശ്യം കുടുംബങ്ങളിലാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമുണ്ടാകണം. അകന്നു പോകുന്നവർ ഒരുമിച്ച് വരണം. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുക, ഇതാണ് പ്രവാചകനെ അയക്കുന്നതിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ ദൈവം വന്ന് വിധി നടത്താൻ പോകുന്നതിന് മുൻപേ മനുഷ്യ സമൂഹത്തിൽ അനുരഞ്ജനം സാധ്യമാവണം. വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാവണം മാറ്റം, അത് കുടുംബത്തിലുണ്ടാവണം, സമൂഹത്തിലുണ്ടാകണം. രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും ആവശ്യവും ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ വരുന്നതിന് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറയുന്നത്. ഏലിയാ പ്രവാചകനെ അയക്കും എന്ന് മലാഖി പറയുന്നത് ഏലിയായുടെ ചൈതന്യത്തോടുകൂടി വരുന്ന ഒരു പ്രവാചകനെക്കുറിച്ചായിരിക്കും. ഇതിനെക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1-5 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവരുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. അടിമത്തം അവസാനിച്ചു, ഇതാ രക്ഷകൻ വരുന്നു, ദൈവം വരുന്നു എന്നതാണ് സന്ദേശം. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. അപ്പോൾ ദൈവം രക്ഷിക്കാനായിട്ടാണ് വരിക. ദൈവത്തിൻ്റെ വിധി രക്ഷാവിധിയാവും, പക്ഷേ അത് സ്വീകരിക്കാനായിട്ട് ഹൃദയങ്ങളെ ഒരുക്കണം. യേശയ്യ പ്രവാചകൻ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രവചിക്കുന്നത് മരുഭൂമിയിൽ വഴിയൊരുക്കാൻ വേണ്ടിയാണ്. ബാബിലോണിൽ നിന്ന് ഇസ്രായേലിലേക്ക് ജനങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ മരുഭൂമിയിലൂടെ വരണം. കുന്നും കുഴിയുമായ ആ ഭൂമിയിലൂടെ കടന്നു വരണമെങ്കിൽ നല്ല വഴി വെട്ടണം, ഒരു സൂപ്പർ ഹൈവേ. ഇപ്പോൾ ദൈവം പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്, പ്രവാചകൻ വഴി ആവശ്യപ്പെടുന്നത് ഇതാണ്. ദൈവം തൻ്റെ ജനത്തെ പ്രവാസത്തിൽ നിന്ന് അതിവേഗം സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു അതിവേഗ പാത നിർമ്മിക്കുക. ഇന്ന് സൂപ്പർ ഹൈവേ നിർമ്മിക്കുന്ന കാലഘട്ടമാണല്ലോ ലോകത്തെല്ലായിടത്തും. അപ്പോൾ അതിവേഗം യാത്ര ചെയ്യാൻ സാധിക്കണം. അങ്ങനെ കുന്നുമലകൾ ഇടിച്ചു നിരത്തി, മലകൾക്ക് തുരങ്കങ്ങളുണ്ടാക്കി, താഴ്വരകൾക്ക് പാലങ്ങൾ പണിത് വളരെ വേഗത്തിൽ സമതലത്തിലൂടെ നിരപ്പായ വഴിയുണ്ടാക്കാനാണ് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് പിന്നീട് വ്യാഖ്യാനിക്കുമ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് അറേബ്യൻ മരുഭൂമിയെക്കുറിച്ചല്ല വാസ്തവത്തിൽ സൂചന, മനുഷ്യ ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവം കടന്നു വരുന്ന ജെറൂസലത്തേക്കല്ല, എൻ്റെ ഹൃദയത്തിലേക്കാണ്. ദൈവത്തിന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇവിടെ നിരപ്പുണ്ടാവണം. അനുരഞ്ജനത്തിലൂടെ, തിന്മയിരുന്നു മാറിക്കൊണ്ട്, മാനസാന്തരത്തിലൂടെ, ജീവിത നവീകരണത്തിലൂടെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഴിയൊരുക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ ദൂതനെ മുൻകൂട്ടി അയക്കുക. വഴിയൊരുക്കുവിൻ, ഇതായിരുന്നു സന്ദേശം. ഇപ്രകാരം ഒരു സന്ദേശവുമായിട്ടാണ് യേശുവിൻ്റെ വരവിന് മുൻപേ സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടത്. സ്നാപക യോഹന്നാൻ്റെ വരവിനെക്കുറിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷം 1-1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നു പറഞ്ഞ് തുടങ്ങുന്ന മർക്കോസിൻ്റെ സുവിശേഷം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. ഇവിടെ ഒരു ചെറിയ വ്യാഖ്യാനം അഥവാ വിശദീകരണം സംഭവിക്കുന്നുണ്ട്. മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ എനിക്ക് മുമ്പേ എൻ്റെ വഴിയൊരുക്കാൻ എൻ്റെ ദൂതനെ അയക്കും എന്നായിരുന്നു പ്രവചനം. അവിടെ എൻ്റെ എന്നുള്ളത് ഇവിടെ നിൻ്റെ എന്നായിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെ കടന്നു വരും എന്നുള്ള പ്രവചനം യേശു ക്രിസ്തുവിൻ്റെ വരവിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന പ്രവചനമായി ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇങ്ങനെ പലതും നമ്മൾ കാണും. പഴയ നിയമത്തിൻ്റെ ഒരു പുനർവായന, ഒരു പുനർവ്യാഖ്യാനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പുതിയ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് കാണും. യേശുവിൽ സംഭവിച്ച പൂർത്തീകരണത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിന് പുതിയ അർത്ഥം കൈവരുന്നു. നിൻ്റെ വഴിയൊരുക്കാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. പിന്നെ മലാഖി പ്രവാചകൻ കണ്ടത് വരാൻ പോകുന്ന ഏലിയ എന്ന് പറഞ്ഞ വ്യക്തി, അത് ഏലിയായല്ല, ഏലിയായുടെ ചൈതന്യത്തോടുകൂടി വരുന്ന മറ്റൊരു പ്രവാചകനാണ്. ആ പ്രവാചകൻ സ്നാപക യോഹന്നാനാണ്. അപ്പോൾ സ്നാപക യോഹന്നാൻ വരുന്നത് വഴിയൊരുക്കാൻ വേണ്ടിയാണ്. വഴിയൊരുക്കുന്നത് ദൈവത്തിനാണ്, പക്ഷേ ദൈവം മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞതിന് ശേഷം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അതിൻ്റെ ആരംഭം ഇതാണ്: നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം യേശയായിൽ നിന്ന് ഉള്ള ഉദ്ധരണി കൂടിയാണ്. അപ്പോൾ മലാഖിയിൽ നിന്നും യേശയായിൽ നിന്നും രണ്ട് വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ ദൗത്യം എന്താണ് ഇരുന്നു എന്ന് മർക്കോസ് നമുക്ക് വ്യക്തമാക്കി തരുന്നു. വരുന്ന കർത്താവിന് വഴിയൊരുക്കുകയാണ് സ്നാപകൻ്റെ ദൗത്യം. ഈ ദൗത്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് സ്നാപകൻ്റെ ദൗത്യം, സ്നാപകൻ്റെ സന്ദേശം ദൂത് ഏറ്റവും കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ പ്രസംഗിക്കുകയും ജോർദാനിൽ മാമോദിസ നൽകുകയും ചെയ്ത സ്നാപകൻ്റെ അടുക്കിലേക്ക് ധാരാളം ആളുകൾ വന്നു. യഹൂദരും വിജാതീയരും വന്നു. യൂദയായുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നു. അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി തോന്നി, ഒരു വലിയ നവീകരണത്തിന് തുടക്കം പോലെ. എന്തോ വലിയ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി എല്ലായിടത്തും ഉണ്ടായി. ഇങ്ങനെ വന്നപ്പോൾ ചോദ്യമായി, ആരാണ് ഈ സ്നാപകൻ? അത് യോഹന്നാൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ: നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു: എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു: എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. രക്ഷകനെ സംബന്ധിച്ച പ്രതീക്ഷകൾ വളരെ വ്യക്തമായി ഇവിടെ തീരുകയാണ്. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകൻ, മോശയെ പ്രവാചകനുമല്ല, ഞാൻ ഏലിയായുമല്ല. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു: അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു: യേശയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഞാൻ ഒന്നുമല്ല, ഞാനൊരു ശബ്ദം മാത്രമാണ്. എൻ്റെ വ്യക്തിത്വമല്ല പ്രശ്നം, അത് പ്രാധാന്യമുള്ളതുമല്ല. ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് ഞാൻ. എന്താണ് ഈ ശബ്ദം പറയുക? വഴിയൊരുക്കണം. ഇന്നും എന്നും ഇത് തന്നെയാണ് മുന്നോടി പറയുന്നത്. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ ഏലിയായുമല്ല, ഞാനൊരു ശബ്ദമാണ്. ദൈവത്തിനു വേണ്ടി ഹൃദയത്തിൽ വഴിയൊരുക്കുവിൻ, ഇതാണ് ഈ ശബ്ദം ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരിലൂടെ നൽകിയ പ്രതീക്ഷകൾ എല്ലാം ഫലമണിയണമെങ്കിൽ ഈ ശബ്ദത്തെ നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധമാവണം. യേശു പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കടന്നു വന്നു. പക്ഷേ കടന്നു വന്ന യേശുവിനെ എല്ലാവരും സ്വീകരിക്കാൻ സന്നദ്ധമായില്ല എന്നതാണ് ചരിത്ര വസ്തുത. സ്വീകരിക്കാൻ സന്നദ്ധരായില്ല എന്ന് മാത്രമല്ല, യേശുവിനെ ഏറ്റവും വലിയ ദൈവദൂഷകന്, കുറ്റവാളിയായി കണ്ട് വിധി പ്രസ്താവിച്ച് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഒന്നല്ല, രണ്ട് കോടതികൾ. യഹൂദരുടെ ഏറ്റവും പരമോന്നതമായ സൻഹെദ്രിൻ സംഘമാണ് യേശുവിനെ ഔദ്യോഗികമായി വിചാരണ ചെയ്തത്. ആ ഔദ്യോഗികമായ വിചാരണയുടെ വെളിച്ചത്തിൽ അവൻ വധശിക്ഷ അർഹിക്കുന്നവനാണ്, ദൈവദൂഷകനാണ് എന്ന് പ്രധാന പുരോഹിതൻ വിധിയെഴുതി. വസ്ത്രം വലിച്ചു കീറിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്: ഇനി സാക്ഷികളെ കൊണ്ടെന്ത് ആവശ്യം? നിങ്ങൾ തന്നെ കേട്ടുകഴിഞ്ഞല്ലോ. മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തിയായിരിക്കുന്നുവെന്ന് യേശു സൂചിപ്പിച്ചപ്പോഴാണ് ഇത് സംഭവിക്കുക. അതുപോലെ തന്നെ റോമൻ കോടതിയും യേശുവിനെ വിചാരണ ചെയ്തു, വിധി പ്രസ്താവിച്ചു. ഇവൻ നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്, ഇതായിരുന്നു കുറ്റപത്രം. ഇപ്പോൾ രണ്ട് കോടതികളും ഇവനെ ദൈവദൂഷകനായി, രാജദ്രോഹിയായി വിധി പ്രസ്താവിച്ച് വധശിക്ഷ വിധിച്ചു. എന്താണ് ഇതിൻ്റെ കാരണം? ബൈബിൾ ഇത്രമാത്രം വ്യക്തമായി പ്രവചനങ്ങളിലൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളത് സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല? ഇത് ഒരു ചരിത്രത്തിൻ്റെ അനിവാര്യതയെന്നോ ദുരന്തമെന്നോ പറയാം. മാത്രമല്ല, യേശുവിലൂടെ ഉണ്ടായ പൂർത്തീകരണം പ്രതീക്ഷകളെ മറികടക്കുന്നവയായിരുന്നു. ഇസ്രായേൽക്കാർ പ്രധാനമായും പ്രതീക്ഷിച്ചിരുന്ന ഒരു രാജാവിനെയാണ്, മഹത്വത്തിൽ വരുന്ന രാജാവിനെ, ദാവീദിൻ്റെ സിംഹാസനം പുനഃസ്ഥാപിക്കുന്ന ഒരു രാജാവിനെ, രാഷ്ട്രീയമായ അധികാരം ലോകത്തെല്ലായിടത്തും സ്ഥാപിക്കുന്ന ഒരു പുതിയ സാമ്രാജ്യ സ്ഥാപകനെ. അതുകൊണ്ടാണ് അത്ഭുതകരമായി അപ്പം കിട്ടിയപ്പോൾ ജനങ്ങളെല്ലാം കൂടി പറഞ്ഞു, ഒരുവൻ ഇവനല്ലേ ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ, നമുക്കിവനെ രാജാവാക്കാം. രാജാവാക്കാൻ വേണ്ടി ജനങ്ങൾ വരുന്നത് മനസ്സിലാക്കിയപ്പോൾ യേശു തനിയെ മലമുകളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. അവരുടെ പ്രതീക്ഷകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് ദാവീദിൻ്റെ പുത്രനായ രാജാവിലാണ്. മഹത്വത്തിൻ്റെ രാജാവ് ബേത്ലഹേമിൽ ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിക്കുന്നവൻ മഹത്വീകൃതനായിരിക്കും, ദാവീദിനെപ്പോലെ മഹത്വമുള്ളവനായിരിക്കും എന്നിവർ കരുതി. പക്ഷേ അവർക്ക് തെറ്റി. പ്രതീക്ഷിച്ചതുപോലെയല്ല വന്നത്. അത് തന്നെയുമല്ല, പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയധികം വലുതായിരുന്നു യേശുവിലൂടെ ഉണ്ടായ പൂർത്തീകരണം. ദൈവം തന്നെ ഇങ്ങോട്ട് കടന്നു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം തന്നിലുള്ള ദൈവികതയെക്കുറിച്ച്, ദൈവത്തുള്ള തുല്യതയെക്കുറിച്ച് അവർക്ക് അറിവ് നൽകുന്നതായിരുന്നു. ഇതവർക്ക് സ്വീകരിക്കാവുന്നതിലും വലുതായിരുന്നു. യേശു രാജ്യത്വത്തെക്കുറിച്ച് പറഞ്ഞത് റോമക്കാർക്ക് മനസ്സിലാകുമായിരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ദൈവികതയും യേശുവിൻ്റെ രാജ്യത്വവും യഹൂദർ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നോ റോമക്കാർ മനസ്സിലാക്കിയതിൽ നിന്നോ തുലവും വ്യത്യസ്തമായിരുന്നു. സ്നാപക യോഹന്നാൻ പോലും പൂർണ്ണമായി മനസ്സിലായോ എന്ന് സംശയിക്കണം. എനിക്ക് പിന്നാലെ വരുന്നവൻ അവൻ കോടാലിയും കൊണ്ടുവരുന്നുണ്ടായി യോഹന്നാൻ പറഞ്ഞത്. വിധിയുമായിട്ട് വരുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വിക്കപ്പെട്ടിരിക്കുന്നു. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവൻ്റെ കയ്യിൽ വീശമുറമുണ്ട്. അവൻ കളം അടിച്ച് വെടിപ്പാക്കും, പതിര് പാറ്റി തീയിൽ കത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ യേശു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കോടാലിയുമില്ല, വീശുമുറവുമില്ല. അവൻ സമാധാനമാണ് പ്രഖ്യാപിക്കുക, സന്തോഷം, എല്ലാവർക്കും കാരുണ്യം, നിരുപാധികമായ ക്ഷമ. ധൂർത്തപുത്രൻ്റെ കഥയിലൂടെയൊക്കെ യേശു പഠിപ്പിച്ചത് നിരുപാധികം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. വിധിയാളനായിട്ടല്ല, കരുണയുള്ള കൃപാലുവായിട്ടാണ് അവൻ കടന്നു വരുന്നത്. ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്നവൻ പലരെയും അന്ധരാക്കി. അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ യേശുവിന് സാധിച്ചില്ല, അഥവാ യേശുവിനെ സ്വീകരിക്കാൻ, ഹൃദയം തുറക്കാൻ അവർക്ക് കഴിയാതെ പോയി. കാരണം പ്രവചനങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും ആ പ്രവചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ദൈവം നൽകിയിരുന്ന വാഗ്ദാനം, ദൈവം ചരിത്രത്തിലൂടെ ഒരുക്കിക്കൊണ്ടുവന്ന തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരം സ്വീകരിക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിയാതെ പോയത്. ഇസ്രായേലിൽ നല്ലൊരു പങ്ക് ആളുകൾ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ചുരുക്കം പേർ മാത്രമേ വിശ്വസിച്ചുള്ളൂ. അതേസമയം വിജാതിയർ അവനിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണും. ഇന്നും ഇതുതന്നെ സംഭവിക്കും. നമ്മൾ കഴിഞ്ഞ 23 ദിവസങ്ങളായി പ്രവചനങ്ങൾ പഠിക്കുകയായിരുന്നു, ധ്യാന വിഷയമാക്കുകയായിരുന്നു. ഈ പ്രവചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇന്നും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന രക്ഷകനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ചരിത്രം പഠിച്ചതുകൊണ്ടായില്ലല്ലോ. ആ ചരിത്രം നമ്മളെ ഇന്ന് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാവണം, പഠിപ്പിക്കുന്നതാവണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കടന്നു വരുന്ന രക്ഷകനെ നമുക്ക് കാണാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രവചനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അസതോമ സത്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണം. ചുറ്റുപാടും ഒരുപാട് അസത്യം സത്യത്തിൻ്റെ വേഷമണിഞ്ഞ് നടക്കുന്നുണ്ട്. ഏതാണ് സത്യമെന്ന്, ഏതാണ് നുണയെന്ന് അറിയാൻ പാടില്ലാത്ത വിധത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ മനഃപൂർവ്വമല്ലാതെയും സത്യത്തെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അസത്യം സത്യത്തിൻ്റെ രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും സത്യം അസത്യമായി മുദ്രകുത്തി മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷേ പലപ്പോഴും പ്രകാശം കെട്ടുപോകുന്നതായിട്ട് തോന്നും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ, വിവിധ വേഷത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കടന്നു വരുന്ന ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിലേ ഈ മരണത്തിന് അധീനമായ ലോകത്തിൽ നിന്ന്, മൃത്യുവിൽ നിന്ന് അമർത്യതയിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴേ ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ എല്ലാ ദിവസവും അവൻ കടന്നു വരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും വരിക. പ്രതീക്ഷിച്ചിരുന്നവർക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ പ്രവചനങ്ങളെ മനസ്സിലാക്കാനായിട്ട് പ്രവചനങ്ങൾ വായിച്ചു പഠിച്ചിരുന്നവർക്കും ഉരുവിട്ടുന്നവർക്കും സാധിക്കാതെ പോയി. തങ്ങൾ നിരന്തരം സിനഗോഗുകളിൽ വെച്ച് വായിച്ചു കേൾക്കുകയും വീടുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സങ്കീർത്തനങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും ഒന്നും എങ്ങനെയോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മനസ്സ് മന്ദീഭവിച്ചു പോയി, കണ്ണുകൾ അന്ധമായിത്തീർന്നു. ആ അന്ധത വ്യാപിക്കുമ്പോൾ പിന്നെ കർത്താവ് കടന്നു വരുന്നതും കാണാൻ നമുക്ക് സാധിക്കാതെ പോകും. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ പ്രകാശത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ തുറക്കാം. നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. ഹൃദയം അതിനുവേണ്ടി ഒരുക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. വ്യത്യസ്തമായ രീതികളിൽ കടന്നു വരുന്ന അങ്ങയെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. തിമിരം ബാധിച്ച് ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തന്നെ സുഖപ്പെടുത്തണമേ. ഹൃദയത്തിൽ അവിടുത്തെ പ്രകാശം പ്രസരിപ്പിക്കണമേ. കടന്നു വരുന്ന അങ്ങയെ തിരിച്ചറിയാനും സ്വീകരിക്കാനുമുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.